ലോക്ക്ഡൗണിലായ പിള്ള. എനിക്കൊന്നും അറിയത്തില്ല എൻ്റെ ഇച്ചേ. സാമൂഹ്യ അകലം പാലിച്ച് വേലിക്കിപ്പുറത്തുനിന്ന് പാതി മുറിച്ച ചക്ക കൈനീട്ടി വാങ്ങിക്കൊണ്ട് മാസ്കിട്ട മല്ലിക വേലിക്കപ്പുറത്ത് നിൽക്കുന്ന മാസ്കിടാത്ത ദേവകയമ്മയുടെ പരിദേവനം പറഞ്ഞു. എന്നാലും അവനത് എന്തു പറ്റിയതാടി, എന്തെങ്കിലും കണ്ട് പേടിച്ചതാണോ ഇനി എന്ന് ദേവകയമ്മ പകുതി ആത്മാർത്ഥതയോടെ ഒന്ന് ടെൻഷൻ അടിച്ചു. ഓ, ഈ 54-ാം വയസ്സിൽ അങ്ങേരിനി എന്ത് കണ്ടു പേടിക്കാനായിച്ചേ. ചക്കയിലെ അരക്ക് നൈറ്റിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് മല്ലിക മറുപടിയും പറഞ്ഞു. ഞങ്ങൾ പെണ്ണുങ്ങൾ പണ്ടേ പോളിഷിടാൻ മിടുക്കരാണല്ലോ എന്ന പരസ്യം കണ്ട് നിന്റെ അമ്മൂമ്മയുടെ പോളിഷ് എന്ന് പല്ലുഞ്ഞെരിച്ച് പെറുപുറുത്ത് ബാറ്ററി വീക്കായ റിമോട്ടിൽ അടുത്ത ചാനൽ കുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട് വയറൊന്ന് ചൊറിഞ്ഞ ദേവകയുടെ കെട്ടിയോൻ അരവിന്ദാശൻ ഇരുന്നു കുഴിഞ്ഞ കസേര വിട്ട് കുന്തളിച്ച് വേലിക്കലേക്ക് നോക്കി. ലോക്ക്ഡൗണിലായ പിന്നെ വയറെല്ലാം ചക്കയുടെ സ്പോൺസർഷിപ്പിൽ റിച്ചായി വീർത്തിരിക്കുന്നതിനാൽ ഈയിടെയായി കസേര വിട്ട് എണീക്കാറില്ല. എന്നാലും ഭാര്യയല്ലാതെ വേറൊരു സ്ത്രീജന്മത്തെ കണ്ട കാലം മറന്നല്ലോ, ഒന്ന് നോക്കിയേക്കാം എന്ന് തീരുമാനിച്ച് അരവിന്ദാശൻ ഉപയോഗിച്ച് ബ്രൗണായ തോർത്തുകൊണ്ട് മാസ്ക് കെട്ടി പുറത്തേക്കിറങ്ങി. എന്തുവാ മല്ലികെ, ഉടുമുണ്ടൊന്നയച്ച് കറക്കി മുറുക്കി മല്ലികയുടെ മുഖത്തെ ക്വാറന്റൈൻ ഭാവം കണ്ട് അരവിന്ദാശൻ വിളിച്ചു ചോദിച്ചു. കണ്ട പെണ്ണുങ്ങളുടെ കാര്യത്തിൽ എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് എന്ന് മനസ്സിൽ പുച്ഛിച്ച് ദേവകിയമ്മ മറുപടിയും പറഞ്ഞു. മനോഹരനൊന്നും മിണ്ടുന്നില്ലെന്ന്. അതെന്താ, ചക്ക തന്ന ഗ്യാസ് വിലങ്ങിയതാണോ? അതൊന്നുമല്ല മനുഷ്യ, ആരോടൊന്നും മിണ്ടുന്നില്ല. പ്രേതം കൂടിയമാതിരി ഒരേ ഇരിപ്പാണെന്ന്. നമുക്കൊന്ന് പോയി നോക്കാം, നിങ്ങളൊന്ന് വന്നേ. എവിടെയാണോ അവിടെ തന്നെ ഇരിക്കൂ എന്ന കൊറോണ നിയമമൊക്കെ ഉറ്റ സുഹൃത്തിനൊരാപത്ത് വരുമ്പോൾ പാലിക്കാൻ പറ്റുമോ? കുട്ടീസ് ബാറിലെ മേശയ്ക്കപ്പുറത്തിരുന്ന് എത്രയോ തവണ മിച്ചർ ഷെയർ ചെയ്ത മനുഷ്യനാണ് ഈ മനോഹരൻ. അരവിന്ദാശൻ ഷർട്ടിട്ട് പുറത്തേക്ക് ചാടി, പിന്നാലെ ഭാര്യ, അതിൻ്റെ പിന്നാലെ മുറിച്ചക്ക മാറോടണിച്ച് മിസ്സസ് മനോഹരൻ പിള്ള. കാട്ടുപന്നി തിന്ന കപ്പമൂടിൻ്റെ ബാക്കി ഭാഗം നോക്കി പന്നിയെ നാല് തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് പറമ്പിൽ നിൽക്കുകയായിരുന്ന തോമസ് കുട്ടി ശബ്ദം കേട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനിരുന്ന പയ്യന്മാർ പോലീസിൻ്റെ ഡ്രോൺ കാണുമ്പോൾ പായുന്ന മാതിരി അരവിന്ദാശനും രണ്ട് പെണ്ണുങ്ങളും ഓടുന്ന കണ്ട് പന്നി തിന്നതിൻ്റെ ബാക്കി കപ്പയും പിടിച്ച് അച്ചായനും പിന്നാലെ കൂടി. എന്തു പറ്റി വച്ചാട്ടാ? ഓടിക്കൊണ്ട് തോമസ് കുട്ടി ചോദിച്ചു. നമ്മുടെ മനോഹരൻ സ്റ്റക്കായെന്ന് വാ. പൈനാമണ്ണിലെ ഏതോ പുണ്യകേന്ദ്രത്തിൽ കള്ളവാറ്റ് നടക്കുന്നു എന്ന രഹസ്യ സന്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ റെയ്ഡിനിറങ്ങിത്തിരിച്ചതായിരുന്നു പാല നിൽക്കുന്ന വീട്ടിൽ റിട്ടയർഡ് അധ്യാപകൻ ശ്രീമാൻ ശിവരാമൻ അവർകൾ. വാറ്റുപോയിട്ട് വാഷുപോലും കിട്ടാത്ത നിരാശയിൽ എന്നു വരും നീ, എന്നു വരും നീ എന്ന് അടഞ്ഞുകിടക്കുന്ന ബെവറേജിനെ ഓർത്ത് മുളിപ്പാട്ടുപാടി മടങ്ങി വരുമ്പോഴാണ് നാലുവർ സംഘത്തിൻ്റെ ഓട്ടം ശ്രദ്ധയിൽപ്പെട്ടത്. വേറൊന്നും ആലോചിക്കാതെ അഞ്ചാമനായി ശിവരാമൻ അവർകളും ഓട്ടത്തിൽ പങ്കുചേർന്നു. വീട്ടുമുറ്റത്ത് ചാക്കാല കൂടാൻ വന്ന മാതിരി നിൽക്കുന്ന അയൽക്കൂട്ടത്തെ കണ്ട് മല്ലികയൊന്ന് സ്തംഭിച്ചു. മാസ്കെട്ടും തോർത്ത് മുഖത്ത് കെട്ടിയും തുല്യ അകലം പാലിച്ച് നിൽക്കുകയാണ് വാർഡ് മെമ്പേഴ്സ്. മുറിച്ചൊക്കെ മുറ്റത്തിട്ട് മല്ലിക പുരയ്ക്കകത്തേക്ക് പാഞ്ഞു. കണ്ണുമിഴിച്ച് മുകളിലേക്ക് നോക്കി കസേരയിൽ 60 ഡിഗ്രി ആംഗിളിൽ കിടക്കുന്ന ഭർത്താവിനെ ഒന്നുകൂടെ ഒന്ന് നോക്കി. ഒരു മാറ്റവുമില്ല. ശ്വാസമെടുക്കുമ്പോൾ വയറിനോടൊപ്പം കണ്ണും തള്ളുന്നു, ശ്വാസം പുറത്തു പോകുമ്പോൾ താഴുന്നു. അംബുജാഷനും ദേവകിയമ്മയും മുറ്റത്ത് തന്നെ തൽക്കാലം ഒന്ന് നിന്നു. കോവിഡൊക്കെ അല്ലേ, കോവിലകത്തേക്ക് കയറാൻ വരട്ടെ എന്ന മട്ടിൽ. സത്യം പറമല്ലികേ, എന്താ ഉണ്ടായത്? കരയോഗം പ്രസിഡന്റ് ശ്രീ ഹരിഹരൻ നായർ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് മനോഹരൻ പിള്ളയുടെ പിന്നിൽ നിൽക്കുകയാണ്. മാസ്ക് കഴുത്തിലിട്ട് നിൽക്കുന്ന നായരോട് മല്ലിക പറഞ്ഞു, എൻ്റെ പൊന്നു കൊച്ചാട്ടെ, എനിക്കൊന്നും അറിയത്തില്ല. ഒരു കുഴപ്പമില്ലാതെ TVയിൽ മഴവിൽ മനോരമ ചാനലും കണ്ടിരുന്ന മനുഷ്യനാണ്. ഞാൻ അടുക്കളയിൽ അരിവാർക്കാനൊന്ന് പോയി വന്നപ്പോഴേക്കും ദാ ഇങ്ങനായി. എൻ്റെ ദൈവമേ, ഒന്നും വരുത്തല്ലേ. പ്രസിഡന്റിൻ്റെ പിന്നിൽ അയൽക്കാരൻ ജോർജും വില്ലേജ് ഓഫീസിലെ മണിയനും നിൽക്കുന്നുണ്ട്. മണിയൻ മനോഹരൻ പിള്ളയെ ഒന്നുകൂടെ വിളിച്ചു. മനോഹരൻ ചേട്ടാ, ചേട്ടാ എന്തെങ്കിലും ഒന്ന് പറ, എന്തുവാ പറ്റിയത്? മുഖ്യമന്ത്രിയുടെ കൊറോണ പത്രസമ്മേളനത്തിലെ മൈക്കിനെ പോലെ പിള്ള നിശ്ചലനായി തന്നെ ഇരുന്നു. ഒരനക്കവുമില്ല. ഇനി കൊറോണ വല്ലോ അകത്ത് കയറിയോ? മണിയൻ ആശങ്കപ്പെട്ടു. ഏയ്, അതാണെങ്കിൽ വരണ്ട ചുമ വരത്തില്ലയോടാ, ഇത് ചുമ പോയിട്ട് ചിരി പോലും ഇല്ലല്ലോ. അരവിന്ദാശൻ മെല്ലെ അകത്തേക്ക് കടന്നു, പിള്ളയൊന്ന് നോക്കി. ഹാർട്ട് അറ്റാക്ക് വല്ലോ ആണോ? ഏയ്, ജീവനുണ്ട്. ഇത് വേറെ സീരിയസായി എന്തോ ആണ്. പിള്ളയുടെ പിന്നിൽ നിൽക്കുന്ന JCB ഓപ്പറേറ്റർ മനോജ് ശാസ്ത്രീയമായി പറഞ്ഞു. എന്താ ഇപ്പോൾ ചെയ്യുക ദൈവമേ? മണിയൻ പ്രസിഡന്റിനെ ഒന്ന് നോക്കി. കരക്കാരുടെ കൺകണ്ട ദൈവമാണെങ്കിലും പബ്ലിക്കായി തന്നെ ദൈവമേ എന്ന് വിളിച്ചാലുള്ള ജാള്യം മറച്ചു വെച്ച് പ്രസിഡന്റ് പറഞ്ഞു, ആശുപത്രി കൊണ്ടുപോയാലോ? മല്ലികയൊന്ന് തേങ്ങി. ഒരു പണിയില്ലാതിരിക്കുന്ന ഈ ലോക്ക്ഡൗൺ കാലത്ത് എന്ത് തേങ്ങ എടുത്താണ് ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നായിരുന്നു ആ തേങ്ങലിൻ്റെ ഉള്ളടക്കം. മീൻകാരൻ മൊറട്ടോറിയം പ്രഖ്യാപിക്കാത്തതുകൊണ്ട് ആകെ ഉണ്ടായിരുന്ന 150 രൂപ എടുത്ത് ഇന്നലെ അയലേ വാങ്ങി. മുറ്റത്ത് ആളുകൾ കൂടിക്കൊണ്ടിരുന്നു. ലോക്ക്ഡൗൺ ആയതിനാൽ പലരും ആഴ്ചകൾക്ക് ശേഷമാണ് നേരിട്ടൊന്ന് കാണുന്നത്. ഹാപ്പി ടു സീ യു എലൈവ് എന്ന് പറഞ്ഞ വറീച്ചനോടെ സെയിം ഡ്യു എന്ന് മറുപടി പറഞ്ഞു ഷാംപൂ ബേസ്ഡ് ഡൈ തേച്ച വിജയൻ മേസ്ത്രി. മൊട്ടയടിച്ച് മാസ്ക് ധരിച്ച ഒരു പുരുഷരൂപത്തെ നോക്കി അരികിൽ നിന്ന് തോമസ് കുട്ടി ചോദിച്ചു, ആരാ, മനസ്സിലായില്ലല്ലോ. മാസ്ക് മുഖത്തു നിന്ന് മാറ്റി ഈപ്പച്ചനച്ചായൻ തോമസിനെ രൂക്ഷമായി ഒന്ന് നോക്കി. മനസ്സിലാവണമെങ്കിൽ വല്ലപ്പോഴും വീട്ടിലേക്കൊക്കെ ഒന്ന് വരണോടാ. അയ്യോ, അപ്പച്ചനായിരുന്നു ഇത്, എന്നതാ തലമുട്ടടിച്ചത്? അകത്ത് ചർച്ചകൾ പുരോഗമിക്കുന്നു. പ്രതിമയായ പിള്ളയെ ഉണർത്താൻ സകല അടവുകളും പയറ്റുകയാണ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ സേന. ഓർമ്മ നഷ്ടപ്പെട്ടതാവുമെന്ന് മണിയന്റെ കമന്റ്. മാങ്ങാണ്ടി വല്ലതും മിസ്സായിട്ടുണ്ടോ മല്ലികെ? കണ്ടിട്ടെന്തോ വിഴുങ്ങിയ മട്ടുണ്ട് എന്ന് പ്രസിഡന്റ്. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ തോമസ് കുട്ടി അടക്കമുള്ളവർ അകത്തേക്ക് കയറി. മാർക്കെ, ഞാനൊന്ന് നോക്കട്ടെ. ശ്രീമാൻ ശിവരാമൻ അവറുകൾ ആളുകളെ വകഞ്ഞു മാറ്റി മനോഹരൻ പിള്ളയുടെ മുന്നിലെത്തി. പിള്ള മിഴിച്ച് അവറുകളെ ഒന്ന് നോക്കി. ഇപ്പം ശരിയാക്കി തരാം എന്ന മട്ടിൽ അവറുകൾ മുഖത്ത് കെട്ടിയ തോർത്ത് മാസ്ക് അഴിച്ച് തോളിലിട്ടു. മനോര, മോനെ മനോര, ഞാനടാ നിന്റെ ശിവരാമേട്ടൻ. നിനക്കൊന്നുമില്ല, ഞാനല്ലേ പറയുന്നേ, രണ്ട് വാക്ക് പറയടാ, പറഞ്ഞേ. മനോര, മോനെ മനോര. എല്ലാവരും ശിവരാമൻ അവറുകളുടെ ഞൊടിവിദ്യ കണ്ടു നിൽക്കുകയാണ്. എല്ലാവരും ഒന്ന് മാറിയെന്നേ, അവനെത്തിരി കാറ്റ് കിട്ടട്ടെ. ശിവരാമൻ അവറുകൾ വലതുകൈ ചുരുട്ടിപ്പിടിച്ചു, ശക്തി ആവാഹിച്ചു. കൂർപ്പിച്ചു പിടിച്ച നടുവിരൽ കൊണ്ട് പിള്ളയുടെ തലയിൽ ശക്തിയായി ഒന്നിടിച്ചു. മല്ലിക പിന്നെയും ഒന്ന് തേങ്ങി. ഇങ്ങേ ഇടിച്ചിനി MRI സ്കാനും ചെയ്യിപ്പിക്കുമോ ദൈവമേ എന്ന് മനസ്സിൽ നിലവിളിച്ചു. ഇടി കിട്ടിയ പിള്ള പ്രസിഡന്റിനെ ഒന്ന് നോക്കി. ഹാവു, എന്തോ പറയാൻ പോവുകയാണ്, ചികിത്സ ഏറ്റുവെന്ന് തോന്നുന്നു. സേ സംതിങ് ഡ്യൂട്ട് എന്ന ഭാവത്തിൽ പ്രസിഡന്റ്. മനോര, മിണ്ടടാ. ശിവരാമൻ അവറുകളെ അനുസരിച്ചു എന്ന മട്ടിൽ മനോഹരൻ പിള്ള മെല്ലെ ചുണ്ടുവിടർത്തി. സ്ലോ മോഷനിൽ ഒന്ന് പുഞ്ചിരിച്ചു. പ്രതീക്ഷകൾക്ക് ചിറകം മുളിച്ച നിമിഷങ്ങൾ. പിള്ള ഇതാ സംസാരിക്കും, ഉറപ്പ്. യെസ്, അത് തന്നെ സംഭവിച്ചു. മണിക്കൂറുകൾ നീണ്ട മൗനം വെടിഞ്ഞ് പ്രസിഡന്റിൻ്റെ മുഖത്ത് നോക്കി പിള്ള പറഞ്ഞു, ന്യായപ്രമാണത്തിൽ നീതീകരണം നടത്തിയാൽ നീ കൃപയിൽ വീണു പോകും. കാൽക്കീഴിൽ ഗുണ്ടു പൊട്ടിയ മാതിരി പ്രസിഡന്റ് ഒന്ന് ഞെട്ടി. ശിവരാമൻ അവറുകൾ പിന്നാലെ ഞെട്ടി. ഞെട്ടിയ തോമസ് കുട്ടിയുടെ കയ്യിൽ നിന്നും കപ്പക്കഷ്ണം ഞെട്ടറ്റ് വീണു. ഇരുന്ന് ഇരിപ്പിൽ പിള്ള പെന്തക്കോസ്തായോ? ശിവരാമൻ അവറുകൾ പ്രസിഡന്റിൻ്റെ കാതിൽ ചോദിച്ചു. മല്ലിക ദേവകിയമ്മയുടെ തോളിലേക്ക് ചാഞ്ഞു. ഒരു പിണ്ണാക്കിനും കൂടുതലും അങ്ങേരൻ്റെ കെട്ടുവനല്ലേ ചെയ് എന്ന ഭാവം. നീ രമേശനെ വിളി, ഓട്ടോയിട്ട് വരാൻ പറ. ഇത് സീരിയസ് ആകട്ടോ, അരവിന്ദാക്ഷൻ മനോവിനോട് പറഞ്ഞു. JCB മനോജ് വാതിൽപ്പടിയിലൂടെ മുറ്റത്തിലേക്ക് ലോങ് ജമ്പ് ചെയ്തു. ഈ സമയം അങ്ങു ദൂരെ ഉണക്കത്തൊണ്ട് അടുപ്പിലേക്ക് കുത്തിത്തിരുകി തീയൂതി അടുക്കളയിൽ നിൽക്കുന്ന ഭാര്യയുടെ അരികിലേക്ക് ഓട്ടോ രമേശൻ റൊമാൻറ്റിക് മൂഡിൽ നിൽക്കുകയായിരുന്നു. എടി, എൻ്റെ ഫേവറേറ്റ് കളറേതാ? കത്താത്ത തൊണ്ട് ഊതിക്കൊളുത്തുന്ന ദേഷ്യമടക്കാൻ പാടുപെട്ട് ഭാര്യ രമേശനെ രൂക്ഷമായി നോക്കി. എന്തോന്ന്? എൻ്റെ ഇഷ്ടപ്പെട്ട കളറേതാ, നീ ഒന്ന് പറഞ്ഞാൽ കേക്കട്ടെ. ഇങ്ങനെ വീട്ടിൽ നിന്ന് വട്ടായോ? അവൾ അരിശമൂത്ത് നെറ്റിച്ചുളിച്ചു. അതെ, ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇതുപോലൊക്കെ ചോദിച്ച് പരസ്പരം മനസ്സിലാക്കി ദാമ്പത്യബന്ധം ഊട്ടിയുറപ്പിക്കണമെന്ന് ഫേസ്ബുക്കിൽ കണ്ടായിരുന്നേ. അത് ശരിയാണല്ലോ എന്ന് ഞാനും ഓർത്തു. നിന്റെ ഫേവറേറ്റ് കളർ ഞാൻ പറയട്ടെ, കാന്താരി പച്ച. ശരിയല്ലേ? രമേശൻ ഇത് പറഞ്ഞു തീർന്നതും അടുപ്പിൽ നിന്ന് പാതി കത്തിയമർന്ന ഉണക്കച്ചുള്ളി ഭാര്യ വലിച്ചെടുത്തതും ഒന്നിച്ചായിരുന്നു. നട്ടുച്ച നേരത്ത് മേടിച്ച് കിട്ടിയാടോ നിങ്ങൾ? ഗ്യാസും തീർന്നു, വിറകുമില്ല. ഇവിടെ ഞാൻ കിടന്ന് തീ തിന്നുമ്പോഴാണ് ഇങ്ങോട്ട് ഒരു കിന്നാരം. നാശം. വിറക് കൊള്ളി നേരെ കൊണ്ടത് രമേശൻ്റെ 31 വയസ്സ് പ്രായമുള്ള പൊക്കിൾച്ചുഴിയിൽ. വയറും പൊത്തി അയ്യോ പറഞ്ഞ് പുറത്തേക്ക് ചേടെ അയാൾ മുറ്റം വഴി ചാടി വരുന്ന മനോജിനെ കണ്ടു. ഫോൺ വിളിച്ചാലൊന്ന് എടുക്കണ്ടേ രമേശേട്ടാ? വാ, ഓട്ടോ എടുത്തേ പെട്ടെന്ന്. നമ്മുടെ മനോഹരനെ ബോധം ലോക്ക്ഡൗൺ ആയി. ആഴ്ചകളായി ക്വാറന്റൈനിൽ കിടക്കുന്ന ഓട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ രമേശൻ പഠിച്ച പണി പതിനെട്ടും നോക്കി. ലിവർ പൊക്കി പൊക്കി അവസാനം സ്വന്തം ലിവർ കരിയുമെന്നായപ്പോൾ രമേശൻ പറഞ്ഞു, നടക്കുകയല്ല, വേറെ വണ്ടി നോക്ക്. ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ന് തലയിൽ കൈകൊടുത്ത് പ്രസിഡന്റും സംഘവും വഴികൾ ആലോചിച്ചു. അടുത്തെങ്ങും ഓട്ടോയില്ല. 102 വിളിച്ചപ്പോൾ ആകെ 2 ആംബുലൻസേ ഉള്ളൂ, അത് കോവിഡ് ഓട്ടത്തിലാണെന്ന് തണുപ്പൻ മറുപടി കിട്ടി. അയൽവക്കത്ത് കാറുള്ള 3-4 പേരുണ്ട്, പക്ഷേ അവരൊക്കെ സാലറി ചലഞ്ചിൻ്റെ ഓർഡിനൻസ് വരെ കത്തിച്ച മനുഷ്യദ്രോഹികളും. ഈ ലോക്ക്ഡൗൺ കാലത്ത് എവിടുന്നൊരു വണ്ടി കിട്ടാനാണ്? ആലോചനകൾക്കൊടുവിൽ ശിവരാമൻ അവറുകൾ ഓർഡറിട്ടു. മനോജെ, നിന്റെ JCB ഏ
ജെ സി ബി ആശുപത്രി പോലെ എന്തോ കൊച്ചട്ട ഈ പറയുന്നത്. പിന്നെ ഇപ്പോൾ വേറെ എന്ത് ചെയ്യും, അത്യാവശ്യം നടക്കണ്ടേ, പോയി എടുത്തോണ്ട് വാടാ.
ജീവിതത്തിൽ ആദ്യമായി മനോഹരൻ പിള്ളയുടെ വീട്ടുമുറ്റത്തേക്ക് ജെ സി ബി കയറി. പ്രസിഡന്റ് കാലുകളിലും തോമസ് കുട്ടി തോളിലും ശിവരാമൻ അവർകൾ നടുവിലും പിടിച്ച് മനോഹരൻ പിള്ളയെ കോരിയെടുത്ത് കോഴിക്കോട് പോലുള്ള ക്യാബിനിലിരുത്തി. കഷ്ടപ്പെട്ട് മനോജ് നടുവിൽ കയറിക്കൂടി. എനിക്കിത് കാണാൻ വയ്യായി എന്ന് പറഞ്ഞ് മല്ലിക ദേവകിയമ്മയുടെ മാറിലേക്ക് ചാഞ്ഞു. ക്യാബിനുള്ളിൽ ഞെരുങ്ങിയിരുന്ന മനോജ് പൈലറ്റിൻ്റെ പ്രവൃത്തിയുടെ താക്കോൽ കറക്കി. താഴെ നിൽക്കുന്ന ഈപ്പച്ചൻ ചേട്ടൻ വിളിച്ചു ചോദിച്ചു, സത്യവാങ്മൂലം ഡൗൺലോഡ് ചെയ്തായിരുന്നോ? പിള്ളയുടെ മുറ്റത്ത് നിന്ന് പുറപ്പെട്ട ജെ സി ബി അയൽവക്കത്തെ ജോർജിൻ്റെ വീട് പാസ് ചെയ്തപ്പോൾ ജനലിലൂടെ രണ്ട് കുസൃതി കണ്ണുകൾ ആ ദൃശ്യം നോക്കി നിന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ വന്ന് ഇപ്പോൾ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ജോർജിൻ്റെ പുത്രൻ ആൽവിൻ്റെ കണ്ണുകൾ. ആൽവിൻ ചിരിയടക്കാൻ കഴിയാതെ മാസ്ക് കടിച്ചു പിടിച്ച് ബെഡിലേക്ക് ചാടി വീണു. മനോഹരൻ ചേട്ടൻ രാവിലെ വന്ന് വിസിറ്റ് ചെയ്തതാണ്. എന്നും ലീവിന് വരുമ്പോൾ ആദ്യം വിസിറ്റ് ചെയ്യുന്നത് വെള്ളച്ചേട്ടനാണ്. ബാംഗ്ലൂരിലെ കൊറോണയുടെ അങ്ങാടി നിലവാരമൊക്കെ ചോദിച്ചിട്ട് പിള്ള പതിയെ പതിവ് വിഷയത്തിലേക്ക് കടന്നു. സാധനമുണ്ടോ മോനെ? എവിടുന്ന്? ബാറിലടച്ചേക്ക് വലിയ മനോഹരൻ ചേട്ടാ, ഇത്തവണ കിട്ടിയില്ല. എന്നിട്ട് ബാംഗ്ലൂരിലൊക്കെ ബിവറേജ് തുറന്ന് കേട്ടല്ലോ ടി വിയിൽ. ഓ ചുമ്മാ. ആൽക്കഹോൾ വെറുമൊരു ആഗ്രഹമായിട്ട് ഒന്നര മാസമായി. ഉള്ള പ്രതീക്ഷയും അസ്തമിച്ച് പിള്ള നിരാശനായി എണീറ്റു. അപ്പോൾ ആൽവിനൊന്ന് കള്ളച്ചിരി പൊഴിച്ചു. വേറൊരു സാധനമുണ്ട് കേട്ടോ, വേണോ? ചോദ്യം കേട്ട് പിള്ള വീണ്ടും ഇരുന്നു. എന്തുവാ? ആൽവിൻ രഹസ്യമായി ബാഗ് തുറന്ന് ഒരു കടലാസ് ഷീറ്റ് എടുത്തു. പോസ്റ്റ് ഓഫീസിലെ സ്റ്റാമ്പിൻ്റെ ഷീറ്റ് പോലെ ഒന്ന്. ആൽവിൻ ഒന്ന് കണ്ണിറക്കി. അതിൽ ഒരു സ്റ്റാമ്പ് കീറിയെടുത്തു. നാക്കാൻ ഒട്ടിച്ചാൽ മതി, പിന്നെ സർവത്ര ലയമ. എന്തോ ഇത്? പിള്ള സ്റ്റാമ്പിൽ സൂക്ഷിച്ചു നോക്കി. LSD കേട്ടിട്ടുണ്ടോ? അത് ടി വി അല്ലേടാ, അത് LCD. ഇത് LSD വെച്ചാൽ പിന്നെ ചേട്ടൻ സ്വർഗം നേരിട്ട് കാണും. പിള്ളയ്ക്കൊരൊറ്റ സംശയം ഉണ്ടായിരുന്നുള്ളൂ. കള്ളിനേക്കൊക്കെ കേട്ടുവാടാ? കള്ളൊക്കെ ഇവൻ്റെ മുന്നിൽ എന്ത്, വെറും കീടാണ് എന്നാ. എന്നാലൊന്ന് വെച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ പിള്ള അവിടുന്ന് സ്കൂട്ടായി. മഴവിൽ മനോരമ കണ്ടുകൊണ്ടിരുന്ന ഭാര്യ അരി വാർക്കാൻ പോയ തക്കത്തിൽ സ്റ്റാമ്പ് പോക്കറ്റിൽ നിന്നെടുത്ത് നാവിൻ്റെ മധ്യഭാഗത്ത് അങ്ങോട്ടിച്ചു. അവസാനത്തെ ഓർമ്മ അത് മാത്രമാണ്. പിന്നെ അങ്ങോട്ട് ചാനൽ മാത്രമല്ല, ടി വി തന്നെ മഴവില്ലായി മാറി. റിമോട്ടിന് ഏഴു നിറം. ചുവരിൽ തൂക്കിയ പടത്തിൽ നിന്ന് അപ്പൂപ്പൻ ദാ ഇറങ്ങി വന്ന് ഞാൻ ജാക്സൺലട എന്ന പാട്ട് പാടിത്തുള്ളുന്നു. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ നേരെ ഇറങ്ങി വന്ന് പിള്ളയ്ക്ക് ചുറ്റും കറങ്ങുന്നു. മല്ലിക മുന്നിൽ വന്നതും ചക്കപ്പഴം നീട്ടിയതൊന്നും പിള്ള അറിയുന്നില്ല. അപ്സരസുകൾ വന്ന് ഒരു സെൽഫി എടുത്തോട്ടെ ചേട്ടാ എന്ന് ചോദിക്കുന്നു. തിലോത്തുമ്മ വന്ന് ചേട്ടനൊരു മാറ്റമില്ലല്ലോ എന്ന് പറഞ്ഞ് തോളിൽ കൈയിടുന്നു. ആളുകൾ മുറ്റത്ത് കൂടിയതൊന്നും ആരറിയാൻ. പിള്ള ഇഹലോകത്തിലല്ല, ലോക്ക്ഡൗണിലുമല്ല. പിള്ളയുടെ ലോകത്ത് ഇപ്പോൾ കൊറോണയില്ല, ക്വാറന്റൈനില്ല, റേഷനറി വാങ്ങണമെന്ന ചിന്തയില്ല. ആൽവിൻ പൊട്ടിച്ചിരി അടക്കാൻ പാടുപെടുമ്പോൾ ജെ സി ബി ചാങ്കൂർ ജംഗ്ഷൻ കടന്ന് എലിയറക്കലെ ആശുപത്രി ലക്ഷ്യമാക്കി പായുകയായിരുന്നു.